بسم الله الرحمن الرحيم فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار كدأب آل فرعون والذين من
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد സഹോദരൻ മാരെ അല്ലാഹുവിൻ്റെ വിധികളിൽ തീരുമാനങ്ങളിൽ നമ്മൾ ക്ഷമിക്കുക അത് സഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ് ഈമാനിൽപ്പെട്ടതാണ് അക്ഷമ അത് ഈമാനിൻ്റെ പൂർണ്ണതയെ കെടുത്തുന്നതാണ് ക്ഷമ മൂന്ന് നിലക്കാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് അസബ്റു അല ത്വാ അല്ലാഹുവിന് വഴിപ്പെടുന്ന മാർഗേണ ക്ഷമിക്കുക നമ്മൾ അല്ലാഹുവിന് ഏതൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും ഏതൊരു ഇബാദത്തെടുക്കുമ്പോഴും അതിൽ ക്ഷമ ആവശ്യമാണ് രണ്ടാമത്തേത് അസബ്റു അനിൽ മഅസിയ തെറ്റിനെ തൊട്ട് പാപത്തെ തൊട്ട് ക്ഷമിക്കുക തെറ്റുകുറ്റങ്ങൾ കൈയൊഴിക്കുവാൻ പാപങ്ങളിൽ നിന്ന് ഒഴിവാകുവാൻ വിട്ടകലുവാൻ ക്ഷമ ആവശ്യമാണ് അപ്പോൾ കൽപ്പനകൾ പ്രാവർത്തികമാക്കുവാൻ ക്ഷമ ആവശ്യമാണ് വിരോധങ്ങൾ വർജിക്കുവാനും അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ക്ഷമ ആവശ്യമാണ് രണ്ട് ഇനങ്ങൾ മൂന്നാമത്തെ ഇനം വിധിയിലുള്ള ക്ഷമയാണ് അല്ലാഹു വിധിച്ചതിൽ പ്രയാസകരമായ ക്ലേശകരമായ വേദനാജന്യമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കുക എന്നുള്ളത് അത് ഈമാനിൻ്റെ പൂർണ്ണതയാണ് അതിൽ അക്ഷമ പ്രകടിപ്പിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ പൂർണ്ണതയെ നിരാകരിക്കലാണ് ഈ അധ്യായത്തിൽ മിനൽ ഈമാനി ബില്ലാഹി അസബ്റു അല അഖ്ദാരില്ല എന്നതിൽ ഈ മൂന്നാമത്തെ ഇനമാണ് ഉദ്ദേശിക്കുന്നത് വിധിയിൽ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വിധി പുലരുമ്പോൾ അതിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിരഹങ്ങൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് സബർ. സബർ എന്നുള്ളത് ക്ഷമ എന്നാണ് നമ്മൾ അതിനെ തർജ്ജമ ചെയ്യുന്നത്. അറബി ഭാഷയിൽ അൽ കഫു വൽ ഹബ്സ് എന്നാണ് അതിന്റെ അർത്ഥം. സബറ എന്ന് പറഞ്ഞാൽ കഫ തടഞ്ഞു, ഹബസ പിടിച്ചുവെച്ചു എന്നൊക്കെയാണ്. ഒരു മുസീബത്തുണ്ടായാൽ നമ്മളുടെ മനസ്സിനെ പിടിച്ചു വെക്കണം, ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം. മനസ്സ് വേപത് പൂണ്ട് അക്ഷമ പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ അതുണ്ടാകാൻ പാടുള്ളതല്ല. അപ്പോൾ മനസ്സിനെ പിടിച്ചു നിർത്തുക. അതേപോലെ നിയാഹത്ത് അഥവാ ആർത്തുവിളി, അട്ടഹസിക്കൽ നിലവിളി, ഇതിൽ നിന്ന് നാവിനെ പിടിച്ചു നിർത്തുക. അതാണ് സബർ. കഫ് ഹബസ് എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചു കെട്ടുക, പിടിച്ചു നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നാവിനെ അസഭ്യം വിളിച്ചു പറയുവാൻ അല്ലെങ്കിൽ അട്ടഹസിക്കുവാൻ വിടാതെ പിടിച്ചു നിർത്തുക. അതേപോലെ ശരീരാവയവങ്ങളെ ഹബസ് ചെയ്യുക, കഫ് ചെയ്യുക. ശരീരാവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഷക്ക് ലത്തമ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ ഷക്ക് ലത്തമ്? ഷക്ക് എന്ന് പറഞ്ഞാൽ അവർ ധരിച്ച് ഒരു പിന്നെ മുസീബത്തേറ്റാൽ വസ്ത്രം വലിച്ചു കീറും, മാറിടം പിളർക്കും, അതേപോലെ തന്നെ ലത്തമ് ചെയ്യും, കവിളത്തടിക്കും. അപ്പോൾ ശരീരാവയവങ്ങൾ കൊണ്ടുള്ള അക്ഷമ പ്രകടിപ്പിക്കലാണത്. അപ്പോൾ ശരീരാവയവങ്ങളെ പിടിച്ചു നിർത്തുക, മനസ്സിനെ പിടിച്ചു നിർത്തുക, നാവിനെ പിടിച്ചു നിർത്തുക, ഇതാണ് ക്ഷമ, സബർ. അതാണ് അതിന്റെ ഭാഷാർത്ഥം തേടുന്നതും കഫ് ഹബ്സ്. അറബി ഭാഷയിൽ പറയും ഖുതില സബ്രൻ, ഇന്ന വ്യക്തി കൊല്ലപ്പെട്ടു സബ്രൻ, സബ്രായ നിലക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മരണത്തിനു വേണ്ടി അയാളെ പിടിച്ച് വലിച്ച് മരണത്തിലേക്ക് അയാളെ വലിച്ചു വെക്കുകയാണ്. ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ ഒരു സംഘട്ടനത്തിലോ അല്ലെങ്കിൽ ഒരു ദ്വന്ദ യുദ്ധത്തിലൊക്കെയാണ് എങ്കിൽ ഏറ്റുമുട്ടലിന് ഒടുവിലാണ് അയാൾ മരിക്കുന്നത്. അയാൾ മരിക്കുന്നോ അല്ലെങ്കിൽ പിന്നെ ആരോട് യുദ്ധം ചെയ്യുന്നു അയാൾ മരിക്കുന്നോ തിട്ടല്ല. ഓരോരുത്തരും തന്റെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. എന്നാൽ കുത്തില സബ്രൻ എന്ന് പറയുമ്പോൾ മരിക്കുന്ന ആൾ നിർണയിക്കപ്പെടും. ആരാണോ കൊല്ലപ്പെടുന്നത് അയാളുടെ കൊല അല്ലെങ്കിൽ മരണം ഉറപ്പാണ്. അയാൾക്ക് ഒരിക്കലും മരണത്തിൽ നിന്ന് രക്ഷയില്ല. അങ്ങനെ ബന്ധിക്കപ്പെട്ട് തടഞ്ഞിടപ്പെട്ട് കൊല്ലുന്നതിനെയാണ് അറബി ഭാഷയിൽ കുത്തില സബ്രൻ എന്ന് പറയുക. ഉദാഹരണത്തിന് ഇപ്പം അത് പിന്നെ മുസ്ലിം അങ്ങനെ വധിക്കപ്പെട്ടാലും കുത്തില സബ്രൻ എന്ന് പറയും, കാഫിർ വധിക്കപ്പെട്ടാലും കുത്തില സബ്രൻ എന്ന് പറയും. ഉദാഹരണത്തിന് ഇപ്പൊ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല, ഹുബൈബ് ഇബ്നു അദിയിനെ മക്കയിൽ ബന്ദി പിന്നെ ഹുബൈബ് ഇബ്നു അദിയിനെ ബന്ദിയാക്കി പിടിക്കപ്പെട്ടു, എന്നിട്ട് മക്കയിലേക്ക് വിറ്റു. അങ്ങനെ മക്കാർ ഹുബൈബ് ഇബ്നു അദിയിനെ ബന്ധനത്തിലാക്കിയിട്ട് ഹറമിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്തിനാ കഅബയുടെ പരിസരത്ത് നിന്ന് തനൈമിലേക്ക് ഹുബൈബിനെ കൊണ്ടുവരുന്നത്? കെട്ടിവരിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിനറിയാം എന്നെ തനൈമിലേക്ക് കൊണ്ടുപോകുന്നത് ഹറമിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കൊല്ലാനാണ്. അങ്ങനെ ഹറമിന് പുറത്തേക്ക് നയിച്ച് ആ ഹറമിന് പുറത്ത് വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി. അതിന് പറയും ഖുതില സബ്രൻ. അതേപോലെ അൻ-നദ്ർ ഇബ്നു ഹാരിസിന്റെ മരണത്തെക്കുറിച്ച് നാശത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ഖുതില സബ്രൻ. അൻ-നദ്ർ ഇബ്നു ഹാരിസ് മുശ്രിക്കായിരുന്നു. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ യുദ്ധം നയിച്ച ഒരു ദുഷ്ടനാണ് അന്നദ്ർ ബിൻ ഹാരിസ്. അയാൾ കുറെ ക്രൂരകൃത്യങ്ങൾ പ്രവർത്തിച്ച ഒരു ദുഷ്ടനാണ്. ഈ അന്നദ്ർ ബിൻ ഹാരിസ് ബദറിൽ യുദ്ധബന്ദിയായിട്ട് പിടിക്കപ്പെട്ടു. അങ്ങനെ നദർ ബിൻ ഹാരിസിനെയും ഉഖബത്ത് ബിൻ അബി മുആയിത്തിനെയും മിഖ്ദാദ് ബിൻ അസ്വദ് അല്ലെങ്കിൽ മിഖ്ദാദ് ബിൻ അംറിന്റെ ബന്ധനത്തിലായിരുന്നു ഇവർ രണ്ടാളുണ്ടായിരുന്നത്, ഉഖബത്ത് ബിൻ അബി മുആയിത്തും അന്നദർ ബിൻ ഹാരിസും. അങ്ങനെ പിന്നെ മദീനയിലേക്കുള്ള വഴിയിൽ അവർ യുദ്ധബന്ദികളായിട്ട് കൊണ്ടുവരുമ്പോൾ ഇവരുടെ മക്കാ കാലഘട്ടത്തിൽ ഇവരുണ്ടാക്കിയതായ ദുരിതങ്ങൾ, മുസ്ലിമീങ്ങൾക്ക് വിധിച്ചതായ അപകടങ്ങൾ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തിയതായ ദേഹോപദ്രവങ്ങൾ, ഇതൊക്കെ വളരെ കൊടിയ പാപങ്ങളായിരുന്നു, കൊടിയ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മദീനയിലേക്കുള്ള വഴിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ വധിക്കുന്നുണ്ട്. അതിൽ അന്നദർ ബിൻ ഹാരിസ് വധിക്കപ്പെട്ടത് ഖുതില സബ്റൻ എന്നാണ് ഇനി പറയാം. കാരണം എന്താ, അലിയാരോട് റസൂള പറയാണ് നദറിനെ കൊല്ലാൻ, അങ്ങനെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നാണ്. നന കൊല്ലാൻ വേണ്ടിയിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് കൊന്നു. അപ്പോ പിന്നെ അതിനാണ് നദർ ബിൻ ഹാരിസ് ഖുതില സബ്റൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉദാഹരണങ്ങൾ പറയുന്നത്, സബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സബർ എന്ന് പറഞ്ഞാൽ കെഫ്, ഹബിസ്, തടയുക, പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ക്ഷമ എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിന് നിയന്ത്രണം, നാവിന് നിയന്ത്രണം, ശരീരാവയവങ്ങൾക്ക് നിയന്ത്രണം. അസബ്റാന അഖ്ദാരില്ല, അള്ളാഹുവിന്റെ വിധികളിൽ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ, മുസീബത്ത് ഏൽക്കുമ്പോൾ, രോഗങ്ങൾ ഏൽക്കുമ്പോൾ, ദുരിതങ്ങൾ ഏൽക്കുമ്പോൾ ആത്മനിയന്ത്രണം, മനസ്സിനെ നിയന്ത്രിക്കുക. മനസ്സ് വേപത് പൂണ്ട് അക്ഷമയിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. നാവ് അട്ടഹസിക്കുന്ന, ആർത്തു വിളിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. ശരീരാവയവങ്ങൾ മാറി പിളർത്തിയും മുടി അഴിച്ചും കുടഞ്ഞും അതേപോലെ തന്നെ കവിളത്തടിച്ചും ഇങ്ങനെ അക്ഷമ പ്രകടിപ്പിക്കാൻ പാടുള്ളതല്ല. അതിൽ നിന്നൊക്കെ മനസ്സാ വാച കർമ്മണ ഉള്ള ആത്മ നിയന്ത്രണമാണ് കെഫ്, ഹബിസ്, അതാണ് അസബർ, ക്ഷമ. അപ്പോൾ അള്ളാഹുവിന്റെ വിധിയിൽ സബർ, ക്ഷമിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ, ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ പൂർണ്ണമാകുന്നത് ക്ഷമിക്കുമ്പോഴാണ്. ഒരാൾ അക്ഷമ പ്രകടിപ്പിക്കുകയും അങ്ങനെ അക്ഷമ പ്രകടിപ്പിച്ചുകൊണ്ട് മനസ്സ് നിയന്ത്രിക്കാതെ, നാവ് നിയന്ത്രിക്കാതെ, ശരീരാവയവങ്ങൾ നിയന്ത്രിക്കാതെ പെരുമാറിയാൽ അയാളുടെ ഈമാനിന്റെ പൂർണ്ണതയെ ആ പെരുമാറ്റം നിരാകരിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തുന്നത്. മുസീബത്തുണ്ടായാൽ ഈ ജസർ എന്ന് പറയും, അക്ഷമയിൽ, പൊറുതികടിൽ കഴിയൽ പണ്ഡിതന്മാർ പറയുന്നത് ഹറാമാണ്. മുസീബത്തുണ്ടായാൽ ക്ഷമിക്കൽ വാജിബാണ്. മുസീബത്തേറ്റാൽ ആ മുസീബത്തിൽ നമ്മൾ തൃപ്തി പ്രകടിപ്പിക്കൽ അത് സുന്നത്താണ്, പ്രതിഫലാർഹമാണ്. അതേപോലെ തന്നെ മുസീബത്തിനപ്പുറം നമ്മൾ അള്ളാഹുവിന് ശുക്ർ പറയുക. ഒരു മുസീബത്തേറ്റാൽ അള്ളാഹുവിന്റെ വിധിയാണ് എന്നിൽ നടപ്പിലായത്, അതിനാൽ നമ്മൾ ആ വിധിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. വിധി അള്ളാഹുവിന്റെ പ്രവൃത്തി, ആ വിധി അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് അതും പ്രതിഫലാർഹമാണ്. അതുകൊണ്ടാണ് മുസീബത്തേറ്റാൽ നമ്മളോട് എന്താ പറയാൻ പറഞ്ഞത്? ഒരു മുസീബത്തേറ്റാൽ നമ്മളോട് പറഞ്ഞത് ഇന്നാലില്ലാ വ ഇന്ന ഇലൈഹി റാജിഊൻ, അതേപോലെ അൽഹംദുലില്ലാ. കുട്ടി മരിച്ചാൽ അള്ളാഹുവിന് അൽഹംദുലില്ല പറയാനും ഇസ്തിർജ നടത്താനാണ് പറഞ്ഞത്. അൽഹംദുലില്ല, ഇന്നാലില്ലാ വ ഇന്ന ഇലൈഹി റാജിഊൻ. അങ്ങനെയാവുമ്പോൾ അൽഹംദുലില്ല പറഞ്ഞവർക്ക്, ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്ന് പ്രഖ്യാപിച്ചവർക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയുകയും അതിന് ബൈത്തുൽ ഹംദ്, ഹംദിന്റെ ഭവനം എന്ന് പേര് വെക്കപ്പെടുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കൽ നിർബന്ധമാണ്. വിധിയിൽ തൃപ്തിപ്പെടലും അതേപോലെ തന്നെ അതിൽ അള്ളാഹുവിന് ശുക്ർ പറയലും അത് പ്രതിഫലാർഹമാണ്. എന്നാൽ പൊറുതികേടും അക്ഷമയും അത് നിഷിദ്ധമാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേസമയം ഒരാൾക്കൊരു ദുരിതമേറ്റ്, ഒരു രോഗം അല്ലെങ്കിൽ ഒരു ദുരിതം ഒരാളെ ബാധിച്ചാൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതം ബാധിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിക്കൽ, പറയൽ അനുവദനീയമാണ്. അത് കുറ്റകരമല്ല, അതൊരിക്കലും അക്ഷമയുടെ വകുപ്പിൽ വരുന്നുമില്ല. ഇപ്പൊ ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വാ റഅസ, അവർക്ക് തലവേദന എടുത്തിരുന്നു. അപ്പൊ തലവേദന എടുത്തപ്പോ പറഞ്ഞത് വാ റഅസ എന്നാണ്. അവ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ അന വാ റഅസ, എനിക്കും തലവേദന ഉണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായി. ഇതെന്താണ്? ഇത് അക്ഷമ പ്രകടിപ്പിക്കലല്ല, അസഹിഷ്ണുതയിലുള്ള വർത്തമാനവുമല്ല. പ്രത്യുത ഇത് പറയാണ്, എനിക്ക് തലവേദന ഉണ്ട് എന്നുള്ളത് പ്രസ്താവിക്കുകയാണ്. അതേപോലെ തന്നെ എനിക്കും തലവേദനയുണ്ട് എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രസ്താവിക്കുകയാണ്. എന്നാൽ അക്ഷമയുടെ വർത്തമാനമാണ് എങ്കിൽ അത് ക്ഷമയെ നിരാകരിക്കും, സബറിനെ നിരാകരിക്കും, അത് ഈമാന്റെ പൂർണ്ണതയെ ബാധിക്കുകയും ചെയ്യും എന്നാണ് പണ്ഡിതന്മാർ നൽകുന്നതായ വിശദീകരണം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ, വിധിയിൽ ക്ഷമിക്കുക എന്നർത്ഥം വരുന്ന ഈ അധ്യായത്തിൽ, അല്ലെങ്കിൽ വിധിയിൽ ക്ഷമിക്കൽ ഈമാനിന്റെ ഭാഗമാണെന്നറിയിക്കുന്ന ഈ അധ്യായത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് തുടക്കത്തിൽ നൽകിയിട്ടുള്ളത്. അതെന്താ? വഖൗലുല്ലാഹി തആല വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. വമൻ യുഅ്മിൻ ബില്ലാഹി, വല്ലവനും അല്ലാഹുവെ വിശ്വസിച്ച് അംഗീകരിച്ചാൽ, യഹ്ദി ഖൽബഹു, അല്ലാഹു അവന്റെ ഹൃദയത്തെ ഹൃദയത്തിന് മാർഗം കാണിക്കും, വഴി കാണിക്കും, അല്ലാഹു ഹൃദയത്തെ നയിക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മജ്ഞാനിയാകുന്നു. ഇവിടെ ഈ ആയത്ത് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു എന്ന ആയത്തിന് അൽഖമ റഹിമഹുല്ലാ, അൽഖമ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഒരു അനുബന്ധം, ഹുവ റജുലു തുസീബുഹുൽ മുസീബ ഫയഅലമു അന്നഹ മിൻ ഇൻദില്ലാ ഫയർദ വയുസല്ലിം. ഈ ആയത്ത് ആരുടെ വിഷയത്തിലാണ്? വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, അള്ളാഹു വിശ്വസിച്ച് അംഗീകരിക്കുന്നവരുടെ കൽബിനെ അള്ളാഹു നയിക്കും, അല്ലെങ്കിൽ ആ കൽബിന് അള്ളാഹു മാർഗം കാണിക്കും എന്നർത്ഥം വരുന്നത് ഒരു വ്യക്തിയുടെ വിഷയത്തിലാണ്. ഹുവർ റജുൽ തുസീബുഹുൽ മുസീബ, ആ വ്യക്തിക്കൊരു മുസീബത്തേൽക്കുന്നു, ഒരു ദുരിതമേൽക്കുന്നു. ഫയ അലമു, അപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു, അന്നഹ മിൻ ഇൻദില്ലാ, ഈ മുസീബത്ത് അള്ളാഹുവിൽ നിന്നാണ്, ഇത് അല്ലാഹുവിന്റെ വിധിയാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഫയർവ, അങ്ങനെ ആ വ്യക്തി ആ വിധിയിൽ തൃപ്തിപ്പെടുന്നു. വയുസല്ലിം, അവനതിന് കീഴ്പ്പെടുകയും ചെയ്യുന്നു. അപ്പൊ വിധി ഏൽക്കുമ്പോൾ അത് അല്ലാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കി അതിൽ തൃപ്തിപ്പെടുന്ന, അതിന് കീഴ്പ്പെടുന്ന വ്യക്തിയുടെ വിഷയത്തിലാണ് ഈ ആയത്ത് എന്നാണ് അൽഖമ ഇബ്നു ഖൈസ് അബു ശിബിൽ അൽകൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അൽഖമ അറിയപ്പെട്ട മുഫസ്സിറാണ്, അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അൽ അസ്വദ് ഇബ്നു യസീദിന്റെയും അബ്ദുറഹ്മാൻ ഇബ്നു യസീദിന്റെയും പിതൃവ്യനാണ് അൽഖമ റഹിമഹുള്ള. അദ്ദേഹം ഇബ്രാഹിമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അമ്മാവനുമാണ്. അറിയപ്പെട്ട പണ്ഡിതനാണ് അൽഖമ ഇബ്നു ഖൈസ് അബു ശിബിൽ അൽകൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഏതായാലും ഇവിടെ മുസീബത്ത് അല്ലാഹുവിന്റെ വിധിയാണ്, ആ വിധിയിൽ അത് അല്ലാഹുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ തൃപ്തിപ്പെടുക, അതിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അള്ളാഹുവെ വിശ്വസിക്കുന്നവൻ, അള്ളാഹുവെ വിശ്വസിക്കുക എന്നാണ് എന്താ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കണം, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം യഹ്ദി ഖൽബഹു, അള്ളാഹു അവന്റെ മാർഗം ഖൽബിന് ഹൃദയത്തിന് ക്ഷമിക്കുവാനുള്ള മാർഗം കാണിക്കും. കോപിക്കാതിരിക്കുവാൻ അള്ളാഹു ഹൃദയത്തിന് വഴി കാണിക്കും. യഹ്ദി ഖൽബഹു. അതേപോലെ തന്നെ പടച്ച റബ്ബിനെ ഇബാദത്ത് എടുക്കുവാനുള്ള മാർഗവും ആ ഹൃദയത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല കാണിക്കും. ഒമയ്യുമ്പില്ല, അള്ളാഹു വിശ്വസിച്ച് അംഗീകരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം യഹ്ദി ഖൽബഹു, അവന്റെ ഹൃദയത്തെ അള്ളാഹു നയിക്കും. ആ ഹൃദയത്തിന് അള്ളാഹു ഹിദായത്ത് കനിയും. അപ്പോൾ ക്ഷമിക്കാനും കോപിക്കാതിരിക്കാനും അതേപോലെ തന്നെ പുണ്യപ്രവൃത്തികൾ നിർവഹിക്കാനുമൊക്കെ ആ ഹൃദയത്തിനുള്ള ഉദവിയും തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യും എന്നാണ് ഈ ആയത്ത് അർത്ഥമാക്കുന്നത്, തേടുന്നത്. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നീട് പറയുന്നത്, വഫി സഹീഹി മുസ്ലിം അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇസ്നതാൻ ഫിന്നാസ് ഹുമ ബിഹിം കുഫ്ർ അത്താനു ഫിൻ നസബ് വന്നിയാഹത്തു അലൽ മയ്യിത്ത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നതാനി ഫിന്നാസ്, ജനങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട, ഹുമാ ബിഹിം കുഫർ, ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട്, ആ രണ്ട് കാര്യങ്ങൾ ജനങ്ങളിൽ കുഫറാകുന്നു, അവിശ്വാസമാകുന്നു. ഇസ്നതാനി ഫിന്നാസ്, ജനങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് പ്രവണതകൾ, രണ്ട് പ്രവൃത്തികൾ. ഹുമാ ബിഹിം, ആ രണ്ട് കാര്യങ്ങൾ ജനങ്ങളിൽ കുഫറാകുന്നു. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? അത്താനു ഫിന്നസബ്, തറവാടിനെ കുത്തി പറയാം. വന്നിയാഹത്ത് അലൽ മയ്യിത്ത്, മയ്യത്തിന്റെ പേരിൽ അലമുറയിട്ട് കരയ, നിയാഹത്ത് നടത്തുക. അപ്പൊ എന്താ ഇവിടെ പറയണത്? ജനങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ശേഷിക്കും, അത് കുഫറാണ് എന്നാണ് പറയുന്നത്. കുഫർ എന്ന് പറയുമ്പോൾ അത് ദീനിൽ നിന്ന്, മില്ലത്തിൽ നിന്ന് പുറത്താക്കുന്ന കുഫറാണോ, അതല്ല മില്ലത്തിൽ നിന്ന് പുറത്താക്കാത്ത വിധമുള്ള കുഫറാണോ, അഥവാ അൽ കുഫറുൽ അക്ബറാണോ അൽ കുഫറുൽ അസ്ഹറാണോ? അൽ കുഫറുൽ അക്ബർ ആകുമ്പോൾ അത് ആളെന്ത് ചെയ്യും? മില്ലത്ത് തന്നെ പുറത്താക്കും. വലിയ കുഫറിൽ എത്തിപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മുർത്തദ്ദാണ്, അയാളെ മുസ്ലിമീങ്ങൾ, അയാൾ മരിച്ചാൽ ജനാസ നമസ്കരിക്കാനോ അയാളെ മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ മറമാടാനോ ഒന്നും പാടുള്ളതല്ല. അയാൾക്ക് മഗ്ഫിറത്തിന് തേടാൻ പാടുള്ളതല്ല. അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു നമ്മളെ കടനാകുന്നില്ല. എന്നാൽ കുഫ്റുൽ അസ്ഹർ ആകുമ്പോൾ അയാൾ മില്ലത്ത് നിന്ന് പുറത്തു പോകില്ല, പക്ഷെ അയാളുടെ പ്രവൃത്തി അതിൽ കുഫ്റിന്റെ അടയാളങ്ങളുള്ള, കുഫ്റിന്റെ ലക്ഷണമുള്ള ചില ലക്ഷണങ്ങൾ അയാളുടെ പ്രവൃത്തിയിലുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അയാൾ മില്ലത്ത് നിന്ന് പുറത്തു പോകില്ല. പ്രമാണ വചനങ്ങളിൽ അൽ കുഫറും കാണാം, കുഫറും കാണാം. അൽ കുഫർ എന്ന് പ്രയോഗിച്ചത് കാണാം, കുഫർ എന്ന് പ്രയോഗിച്ചതും കാണാം. അൽ കുഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൽ കുഫറുൽ അക്ബറാണ്, മില്ലത്ത് നിന്ന് പുറത്താക്കണ കുഫറാണ്. എന്നാൽ കുഫർ എന്ന് അലിഫ്ലാം ഇല്ലാതെ നക്കീറയായി പ്രയോഗിച്ചത് കാണാം, നക്കീറയായി പ്രയോഗിച്ച കുഫർ എന്ന അലിഫ്ലാം ഇല്ലാതെ വന്ന അത് അൽ കുഫറുൽ അസ്ഹറാണ്, ചെറിയ കുഫറാണ്. പിന്നെ അലൈഹി സ്വലാം തങ്ങൾ പറഞ്ഞു, ലാ തർജിഉ ബാദി കുഫാറ യദ്രിബു ബഅദുകും രിഖാബ ബഅദ്, നിങ്ങൾ എന്റെ ശേഷം കുഫാറുകളായി മടങ്ങരുത്. അന്യോന്യം കഴുത്തറുക്കുന്ന അല്ലെങ്കിൽ അന്യോന്യം ചിലർ ചിലരെ ആക്രമിക്കുന്ന രീതിയിൽ കുഫാറാകരുത് എന്ന് പറഞ്ഞു. അവിടെ കുഫാർ എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ കുഫർ പ്രവർത്തിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. അതേപോലെ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫർ, മുസ്ലിമിനെ ശകാരിക്കൽ ഫുസൂഖാണ്, തമ്മാടിത്താണ്, തെറ്റാണ്. വഖിതാലുഹു, മുസ്ലിമിനെ കൊല്ലലോ കുഫ്റുൻ, അത് കുഫ്റാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അയാൾ മില്ലത്ത് നിന്ന് പുറത്തു പോകില്ല, പക്ഷേ അയാൾ കുഫറിൻ്റെ ഒരു പ്രവണത അയാളുടെ പ്രവൃത്തിയിലുണ്ട് എന്ന് മാത്രമാണ് അത് അർത്ഥമാക്കുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഹദീസിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നതാനി ഫിന്നാസ് ഹുമാ ബിഹിം കുഫ്റുൻ, രണ്ട് പ്രവണതകൾ ജനങ്ങളിലുണ്ട്, ആ പ്രവണതകൾ രണ്ടും അവരിൽ കുഫ്റാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതത്തിൽ നിന്ന് പുറത്താക്കുന്ന രിദ്ദത്താകുന്ന കുഫ്റല്ല പ്രത്യുത, അത് അൽ കുഫ്റുൽ അസ്ഗർ, ചെറിയ കുഫ്റാകുന്നു. ഏതാണ് ആ രണ്ട് പ്രവണതകൾ? അതൊന്ന് അന്നിയാഹ് അത്താനു ഫിൻ നസബ്, തറവാട് കുത്തി പറയ, കുടുംബങ്ങളെ കുത്തി ആക്ഷേപിക്കുക, കുത്തി പറയ, ഇന്ന തറവാട്ടുകാർ മോശക്കാരാണ്, ഇന്ന തറവാട്ടുകാർ ഇന്ന ആളുകൾ അത് കാരണത്താൽ ഉഷാറാണ്, ഇങ്ങനെ ചിലരെ പുകഴ്ത്തിയും ചിലരെ ഇകഴ്ത്തിയും കുത്തി പറയാം. അത് ജാഹിലിയ കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുടുംബത്തെ കുത്തി പറയുന്ന പ്രവണതയെ ഉടച്ചു മാറുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ ഫദല ലി അറബിയിൻ അലാ അജമിയിൻ വലാ ലി അജമിയിൻ അലാ അറബിയിൻ വലാ ലി അസ്വദ് അലാ അബിയദ് വലാ ലി അബിയദ് അലാ അസ്വദ് ഇല്ലാ ബി തഖ്വ. തഖ്വയാണ് മാനദണ്ഡം. കുടുംബ മഹിമയോ കുല മഹിമയോ അല്ല, പിന്നെയോ തഖ്വയാണ് അടിസ്ഥാനം. ആർക്ക് അള്ളാഹുവിന്റെ തഖ്വ ഉണ്ടോ അയാൾക്കാണ് സ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അള്ളാഹുവിങ്കൽ നിങ്ങളിൽ അത്യാദരണീയൻ, നിങ്ങളിൽ തഖ്വയുള്ളവൻ ആരോ, കൂടുതൽ ഭക്തിയുള്ളവൻ ആരോ അവനാണ്. വജഅൽനാകും ശുഉബൻ വഖബായിൽ ലിതആറഫു, നിങ്ങളെ കക്ഷികളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അത് പെരുമ പറയാനോ പെരുമ നടിക്കാനോ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കുത്തി പറയാനോ കുറ്റം പറയാനോ അല്ല എന്നുള്ളതാണ്. മൻ ബത്ത ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു, അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മൻ ബത്ത ബിഹി അമലുഹു, വല്ലവരെയും തന്റെ കർമ്മം സാവകാശത്തിലാക്കിയിട്ടുണ്ട് എങ്കിൽ ലം യുസ്രി ബിഹി നസബുഹു, അവന്റെ തറവാട് കുലം കുലമഹിമ അവനെയും കൊണ്ട് സ്പീഡിൽ പോകൂല എന്നാണ്, വേഗത്തിലാകൂല എന്ന് പറഞ്ഞാല് കർമ്മം കൊണ്ട് ഒരാൾ പിന്നിലാ എങ്കിൽ കുടുംബം വലിയതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹുങ്കലേക്കോ സ്വർഗത്തിലേക്കോ സ്പീഡിലെത്താൻ കഴിയൂല. പിന്നെന്ത് വേണം? കർമ്മമാണ് ഒരാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കേണ്ടത്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കേണ്ടത്. കുടുംബം ഇനി കുറച്ച് പിന്നെ താഴ്ന്ന കുടുംബമായിട്ടുണ്ടെങ്കിലും കർമ്മം ഒരാളുടേത് ഗംഭീരമാണ് എങ്കിൽ അയാൾക്കാണ് രക്ഷ. അതുകൊണ്ടാണ് അബൂലഹബ് എന്ന ഖുറൈശി ഹാഷിമി നരകത്തിന്റെ വിറകാണ്, എന്നാൽ ബിലാൽ എന്ന ഹബഷി അയാൾ സ്വർഗത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ചെരുപ്പടി ശബ്ദം നടക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. സൽമാൻ അൽ ഫാരിസിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മിന്ന അഹ്ലൽ ബൈത്ത്, ഞങ്ങൾ നബി കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പറഞ്ഞത് സൽമാൻ അൽ ഫാരിസിയെ കുറിച്ച്. അതേസമയം അബൂ താലിബ് ഖുറൈശിയാണ്, ഹാഷിമിയാണ്, പക്ഷേ അബൂ താലിബ് നരകത്തിലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഔദു ബില്ലാഹ്. അപ്പോ മൻ ബത്താ ബിഹി അമലുഹു, കർമ്മം ഒരാളെ സാവകാശത്തിലാക്കിയിട്ടുണ്ട് എങ്കിൽ ലം യുസ്രി ബിഹി നസബുഹു, ഒരിക്കലും കുടുംബം തറവാട് അവനെയും കൊണ്ട് സ്പീഡിലാകൂല. സംസ്കൃതത്തിൽ പറയില്ലേ, ജന്മന ജയതേ ശൂദ്ര കർമ്മണ ജയതേ ധ്വജാൻ. ജന്മം കൊണ്ട് ഇനി ശൂദ്രനാണെങ്കിലും കർമ്മം കൊണ്ട് ധ്വജനാകാൻ പറ്റും എന്നാണല്ലോ പറയപ്പെട്ടത്. ഏതായാലും ഇവിടെ പിന്നെ ഈ തറവാടിനെ കുത്തി പറയുക എന്നുള്ളത് ജാഹിലിയത്തിലുണ്ടായിരുന്നു. ഒരു ഗോത്രത്തിന്റെ പേരായിരുന്നു അനഫുന്നാഖ. അനഫുന്നാഖ, അനഫുന്നാഖ പറഞ്ഞ എന്താ, അൻഫു പറഞ്ഞ മൂക്ക് എന്നർത്ഥം, നാക്ക എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നർത്ഥം. അപ്പൊ അൻഫുന്നാഖ ഒട്ടകത്തിന്റെ മൂക്ക് എന്നാണ് ഒരു ഗോത്രത്തിന്റെ പേര്. അതിന്റെ പേരിൽ ആ ഗോത്രത്തെ ഇകഴ്ത്താനും ആക്ഷേപിക്കാനും തുടങ്ങി മറ്റു ഗോത്രക്കാർ. ചെറിയതെന്തെങ്കിലും കിട്ടിയാൽ മതി അയിമ എന്ത് ചെയ്യും. അവര് സാഹിത്യകാരന്മാരായിരുന്നു ജാഹിലിയത്തിൽ, അത് ഗദ്യമായി പദ്യമായി അവരുടെ ആവിഷ്കാരങ്ങളിലൂടെ അവരെന്ത് ചെയ്യും, അതിനെ ഇകഴ്ത്താനും അതിനെ അരപ്പാക്കാനും തുടങ്ങും, അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ തുടങ്ങും. അപ്പൊ ഈ അംഫുന്നാഖ എന്ന ഗോത്രം ഇങ്ങനെ ആക്ഷേപിക്കപ്പെട്ടപ്പോ അവരുടെ കൂട്ടത്തിൽ അവരോട് പക്ഷപാതിത്വമുള്ള ഒരു കവി എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്തു, ഒരു കവിത ചൊല്ലി. അതോടുകൂടി ഇതര ഗോത്രങ്ങളെല്ലാം ആക്ഷേപാർഹരായി ഈ ഗോത്രം മുമ്പിലുമായി. ഏതാ കവിത? ഖൗമുൻ ഹുമുൽ അംഫ് വൽ അദ്നാബുദൂന ഹുമു വമൻ യുസവ്വി അൻഫന്നാഖത്തി ദനബ. അതാണ് കവിത. അയാൾ എന്താ പറഞ്ഞറിയാം, ഖൗമുൻ ഹുമുൽ അംഫ്, ഒരു വിഭാഗം അവര് അംഫാണ്, മൂക്കാണ് മുൻഭാഗമാണ്. വൽ അദ്നാബുദൂന ഹുമു, വാലൊക്കെ പിന്നിലാണ്, വാലുകളൊക്കെ പിന്നിലാണ്. വമൻ യുസവ്വി അൻഫന്നാഖത്തി ദനബ, ആരാണ് നാക്കത്തിന്റെ അൻഫിനോട് മൂക്കിനോട് വാലിനെ തുല്യമാക്കുക? അപ്പൊ അയാൾ പറഞ്ഞ എന്താ, അനഫുന്നാക്ക ഗോത്രം അത് അൻഫാണ്, ബാക്കിയുള്ള ഗോത്രങ്ങളൊക്കെ ദനബാണ്, വാലാണ്, അതിനാ വാലുകളാണ്. വാലും അൻഫും മൂക്കും തുല്യമാക്കണ ആരെങ്കിലും ഉണ്ടാവും? ഒരിക്കലും തുല്യമാക്കൂല. അതുകൊണ്ട് തന്നെ മറ്റു ഗോത്രക്കാരൊക്കെ മുട്ടുതൂങ്ങികളാണ്, ഞങ്ങൾ മുമ്പന്മാരും മുന്നേറ്റക്കാരുമാണ് എന്നാണ് ആ കവിയുടെ ചിത്രീകരണം. അതോടുകൂടി ഇതര ഗോത്രങ്ങളെ മുഴുവൻ കുത്തി പറഞ്ഞ് ആ ഗോത്രത്തെ മാത്രം എന്ത് ചെയ്ത് പുകഴ്ത്തുകയും ചെയ്ത്. ഈ ഒരു ജാഹിലിയത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. ഏതായാലും അത് അത്താനു ഫിൻ നസബ് എന്നുള്ളത് അത് കുഫ്റാണ്, ജനങ്ങളിൽ കുഫ്റിന്റെ പ്രവണതയാണ്. വൻ നിയാഹത്ത് വാലൽ മയ്യിത്ത്, മയ്യത്തിന്റെ പേരിലുള്ള നിയാഹത്ത്, അട്ടഹസിച്ച് കരയൽ, ആർത്ത് കരയൽ. നമ്മളിതിനു മുമ്പ് നമുക്ക് ഈ നോഷ അല്ലെങ്കിൽ നിയാഹത്ത് വന്നിട്ടുണ്ട്. മരിച്ച വീട്ടിൽ എന്ത് ചെയ്യുക, അട്ടഹസിച്ച് കരയുക എന്നുള്ളത് എന്താ, അത് വിധിയിലുള്ള അക്ഷമയാണ്. വിധിയിൽ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. അക്ഷമ പ്രകടിപ്പിച്ചിട്ട് കരയാനും അട്ടഹസിക്കാനും പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിരോധിച്ചു. ലൈസ മിന്ന മൻ ضرب الخدود وشق الجيوب നേരത്തെ വരുന്ന ഹദീസ്, കവിളത്തെ അടിക്കുക അതേപോലെ മാറിടം പിളർക്കുക, ഇതൊക്കെ ഈ നിയാഹത്തിന്റെ ഉപരിപ്ലവ പ്രകടനങ്ങളാണ്. മനസ്സ് അക്ഷമയാണ്, അസഹിഷ്ണുതയിലാണ്. നാവ് ആർത്ത് വിളിക്കുകയാണ്. പിന്നെ ശരീരത്തിൽ അവർ അടിച്ചും പിടിച്ചും പിച്ചി ചീന്തിയും ഒക്കെയുള്ള പെരുമാറ്റങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കുഫ്റാണ് എന്ന്. മയ്യത്തിന്റെ പേരിൽ അട്ടഹസിച്ച് കരയാൻ പാടുള്ളതല്ല. മയ്യത്തിന്റെ പേരിൽ ദുഃഖിക്കാം. എപ്പോ? അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നതോടൊപ്പം വിധിയായി ഭവിച്ചതെന്തോ അതിൽ നമുക്ക് ദുഃഖിക്കാം. ഇത് അള്ളാഹുവിന്റെ വിധിയാണ്, തീരുമാനമാണ് എന്ന് പറഞ്ഞ് നമ്മൾ തൃപ്തിപ്പെടണം. അതേസമയം അള്ളാഹു വിധിച്ചതെന്തോ അത് കാണുമ്പോൾ നമുക്ക് ദുഃഖിക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്റെ പുത്രൻ മരിച്ചപ്പോൾ ഇന്ന അലാ ഫിറാഖിക്കല്ല മഹ്സൂനൂൻ, നിങ്ങളുടെ വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞത്. അൽ ഐനു തദ്മ, കണ്ണ് കരയും. വൽഖൽബു യഹ്സൻ, ഖൽബു ദുഃഖിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മരണവേളയിൽ. അപ്പോ നിയാഹത്താണ് പാടില്ലാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ണ് കരഞ്ഞ് ഖൽബ് ദുഃഖിച്ചു, അതേസമയം നാവിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാണ് പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താ? ആ നിയാഹത്ത് ആർത്തുവിളിയും അട്ടഹാസവും വിലപിച്ച് കരയലും ഇത് പാടില്ലാത്തതാകുന്നു, അത് കുഫ്രാകുന്നു. അതാണ് ഈ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. ഒന്ന് നിയാഹത്ത് അലൽ മയ്യിത്ത്, മരണ വീട്ടിൽ അട്ടഹസിച്ച് കരയുന്ന, ആർത്തുവിളിക്കുന്ന, ഒച്ച വെച്ച് കരയുന്ന സ്ത്രീകളുടെ വായിൽ മണ്ണ് വാരിയിടാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. മുഅ്തയിദത്തോടനുബന്ധിച്ച് പിന്നെ മുഅ്തയിൽ ഷഹീദായ മഹത്തുക്കളുടെ ഭാര്യമാർ, ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ സ്ത്രീകൾ, അവർ ഒച്ചത്ത് കരയാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് റളിയല്ലാഹുവിനെ പറഞ്ഞു അവരോട് കരയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, അടങ്ങിയിരിക്കാൻ പറയാ, കരയാൻ പാടില്ല എന്നാണ്, കരച്ചിൽ അടക്കാൻ പറഞ്ഞു. അപ്പൊ സെയ്ദ് പറഞ്ഞിട്ടും കരച്ചിൽ തുടർന്നു, അത് വീണ്ടും പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ സ്ത്രീകളുടെ വായിലേക്ക് മണ്ണ് വാരിയിടാനാണ്. അപ്പോ പിന്നെ ഇവിടെ പിന്നെ അത്രമാത്രം ഇസ്ലാമിൽ വിലക്കപ്പെട്ട, വിരോധിക്കപ്പെട്ട സംഗതിയാണ് ഈ നിയാഹത്ത്. മരണ വീട്ടിൽ കരയുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്നായിഹത്തു ഇദ്രാലം തതുബ് തുഖാമു യൗമൽ ഖിയാമ എന്നാണ്. മരണ വീട്ടിൽ കരയുന്ന, നിയാഹത്ത് നടത്തുന്ന പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അവൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ അവളുടെ ശരീരത്തിൽ കീലുകൊണ്ടുള്ള, ടാറുകൊണ്ടുള്ള ഒരു മേൽക്കുപ്പായവും ചൊറിയുന്ന ഒരു അങ്കിയും ഉണ്ടായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ ആ പിന്നെ ഒരു വിഷയം, അത് ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വിധിയിൽ ക്ഷമിക്കാതെ അക്ഷമ പ്രകടിപ്പിക്കുന്ന, അസഹിഷ്ണുതയിൽ പെരുമാറുന്ന അത്തരം കാര്യങ്ങൾ ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം പുരുഷന്മാർക്ക് അതില്ല എന്നുള്ള അർത്ഥത്തില്ല. പുരുഷന്മാരും അപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ശിക്ഷ ഉണ്ട്. പിന്നെ എന്തിനാ സ്ത്രീകളെ പറഞ്ഞത്? ഇത്തരം വിഷയങ്ങളിൽ അക്ഷമ കൂടുതൽ പ്രകടിപ്പിക്കലും അസഹിഷ്ണുതയിൽ പെരുമാറുന്ന സ്ത്രീകളാണ്, അതുകൊണ്ടാണ് അവരെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഈ സ്വഭാവമുള്ള പുരുഷന്മാർക്കും ഈ വിധി ബാധകമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വലഹുമ അനിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, വലഹുമ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തത് അനിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂഅൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ പറയുന്നത്? ലൈസ മിന്ന മൻ ദറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ. തിരുനബി പറഞ്ഞത് ലൈസ മിന്ന, നമ്മിൽ പെട്ടവനല്ല, മൻ ദറബൽ ഖുദൂദ്, കവിളത്തടിക്കുന്നവർ, വശഖൽ ജുയൂബ്, മാറിടം പിളർക്കുന്നവർ, വദഅ ബിദഅവൽ ജാഹിലിയ, ജാഹിലിയത്തിലെ വിളിയും അട്ടഹാസവും നടത്തുന്നവർ. ഇത് നിയാഹത്തിന്റെ ഉപരിപ്ലവ പ്രകടനങ്ങളാണ്. നമ്മൾ പറഞ്ഞു സബർ എന്ന് പറഞ്ഞാൽ എന്താ? സബർ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കലാണ്, കഫ് ഹബ്സ് പിടിച്ചു വെക്കലാണ്. മനസ്സിനെ പിടിച്ചു വെക്കണം, മനസ്സ് വേപത് പൂണ്ട് അക്ഷമമാകുന്നതിൽ നിന്ന്. നാവിനെ പിടിച്ചു നിർത്തണം, നിലവിളിക്കുന്നതിൽ നിന്ന്, അട്ടഹസിച്ച് കരയുന്നതിൽ നിന്ന്. ശരീരാവയവങ്ങളെ പിടിച്ചു നിർത്തണം, മാറത്തടിക്കുക, കവിളത്തടിക്കുക, മുടി പിച്ച് ചീന്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ അക്ഷമയുടെ പ്രകടനങ്ങളിൽ നിന്ന്. അത് ക്ഷമയുടെ ഭാഗമാണ്. റസൂലുള്ള പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, നമ്മിൽപ്പെട്ടവനല്ല, ഈ പ്രയോഗം അറിയിക്കുന്നത് ഈ തെറ്റ് വൻപാപാണെന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, അന ബരീഉ മിൻഹു, ഈ തെറ്റ് ചെയ്യുന്നവനിൽ നിന്ന് ഞാൻ നിരുത്തരവാദിയാണ്, ഞാൻ ഒഴിവാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ്? അത് ഈ ചെയ്യാൻ പോകുന്ന തെറ്റ്, ഈ തെറ്റ് വൻപാപമാണ് എന്നതിന്റെ തെളിവ്. അപ്പോ ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മൻ ദറബൽ ഖുദൂദ്, കവിളത്തടിക്കുന്നവൻ. കവിളത്തടിക്കാൻ പറഞ്ഞാൽ ഈ അക്ഷമ പ്രകടിപ്പിച്ചിട്ട് കവിളത്തടിക്കുക. അതേപോലെ തന്നെ വശക്കൽ ജുയൂബ്, മാറിടം പിളർക്കുക. വദഅ ബിദഅവൽ ജാഹിലിയ, ജാഹിലിയത്തിലെ വിളികൾ, കരച്ചിൽ നടത്തുക. അങ്ങനെയുള്ളവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. മൂന്നാമത് ഒരു ഹദീസ് وعن أنس رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال أنس لنا نبيذنا الله عند رسول صلى الله عليه وعلى آله وسلم أتنقل برنيو إذا أراد الله بعبده الخير عجل له العقوبة في الدنيا وإذا أراد بعبده الشر أمسك عنه بذنبه حتى يوافي به يوم القيامة. എന്താ തിരുനബി പറഞ്ഞത്? ഇദാ അറാദ അല്ലാഹു ബി അബ്ദിഹിൽ ഖൈർ, അല്ലാഹു തന്റെ ദാസന് നന്മ ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത്ത് ഫി ദുനിയ, ദുനിയാവിൽ അവന് ഉഖൂബത്തിനെ അഥവാ പരീക്ഷണങ്ങളെ ദുരിതങ്ങളെ പെട്ടെന്നാക്കി കൊടുക്കും, ശിക്ഷയെ പെട്ടെന്നാക്കി കൊടുക്കും. വഇദാ അറാദ ബി അബ്ദിഹി ശർ, ഒരു ദാസന് അല്ലാഹു തിന്മ ഉദ്ദേശിച്ചാൽ, അംസക അൻഹു ബിദംബിഹി, തെറ്റ് ചെയ്തിട്ടും അവനുള്ള ഉഖൂബത്തിനെ ശിക്ഷയെ അല്ലാഹു സുബ്ഹാനഹു വതആല പിടിച്ചു വെക്കും, അവനെ ശിക്ഷിക്കൂല. ഹത്ത യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, എന്തിനാണ് അത് ചെയ്യുന്നത്? തെറ്റ് ചെയ്തിട്ടും ശിക്ഷിക്കാതിരിക്കണത്, അത് അന്ത്യനാളിൽ അവന് പൂർത്തിയാക്കി നൽകുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോൾ ഇവിടെ ഈ അനസിൽ നിന്നുള്ള ഈ ഹദീസ് ഇമാം തുർമുദിയും അതേപോലെ ഇമാം ഹാകിമും തബറാനിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ പിന്നെ അവർ പ്രബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹദീസ് അറിയിക്കുന്നത് ഇദ അറാദ അല്ലാഹു ബി അബ്ദിഹിൽ ഖൈർ, ഒരു ദാസൻ അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത്ത ഫി ദുനിയ, ദുനിയാവിൽ അല്ലാഹു അയാൾക്ക് ഉഖൂബത്ത് ശിക്ഷ വേഗത്തിൽ കൊടുക്കും. മരിക്കണീൻ്റെ ഉമ്മനെ അയാൾക്ക് എന്ത് ചെയ്യും? ശിക്ഷ ഒരു ദുരിതമായി, ഒരു പരീക്ഷണമായി, ഒരു രോഗമായി വരും. തെറ്റ് ചെയ്ത ഒരു ദാസന് ഒരു ദുരിതം, ഒരു രോഗം മരിക്കണീന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു അയാൾക്ക് ശിക്ഷ പെട്ടെന്നാക്കി, പരലോകത്തയക്ക് ശിക്ഷ ഉണ്ടാവില്ല അള്ളാഹുവിന്റെ വീണ്ടുകയാൽ എന്നുള്ളതാണ്. എന്നാൽ വൈദ അറാദ ബി അബ്ദിഹി ശർ, ഒരു ദാസനോട് അള്ളാഹു ഷെറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അംസക അൻഹു ബിദംബിഹി, അയാൾ തെറ്റ് ചെയ്തിട്ടും അയാളെ തൊട്ട് അള്ളാഹു എന്ത് ചെയ്യും? ശിക്ഷ പിടിച്ചു നിർത്തും. എന്നാൽ അയാളെ അള്ളാഹു ശിക്ഷിക്കൂല, രോഗമല്ലാതെ ദുരിതമല്ലാതെ അയാൾ മരിക്കും. പക്ഷേ ഹത്ത യുവാഫി ബിഹിയോ മൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു എന്ത് ചെയ്യുന്നിട്ട് ശിക്ഷ അയാൾക്ക് പൂർത്തിയാക്കിയിട്ട് അവിടെ വെച്ച് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ. മറ്റൊരു ഹദീസ്, വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഉദമൽ ജസാ മഅ അഉദമിൽ ബലാ وان الله اذا احب قوما ابتلاهم فمن رضي فله الرضا ومن سخط فله السخط. حسنه الترمذي. ان عظم الجزاء പ്രതിഫലത്തിന്റെ മഹത്വം, ما عظم البلاء പരീക്ഷണത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചാണ്, പരീക്ഷണത്തിന്റെ വലിപ്പത്തിനും കാഠിന്യത്തിനും അനുസരിച്ചാണ് പ്രതിഫലത്തിന്റെ മഹത്വം. അപ്പോൾ പരീക്ഷണം എത്ര കൂടുന്നു അതിനനുസരിച്ച് കൂലിയും കൂടും, പരീക്ഷണം എത്ര വലുതാണോ അതിനനുസരിച്ച് പ്രതിഫലത്തിനും ബാഹുല്യം ഉണ്ടാവും. വഇന്നല്ലാഹു ഇദാ അഹബ്ബ ഖൗമൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ, ഇബ്തലാഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പരീക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ, ഇബ്തലാഹും, അള്ളാഹു അവരെ പരീക്ഷിക്കും. ഫമൻ റദിയ ഫലഹു റിദ, അള്ളാഹുവിന്റെ ബലായിൽ പരീക്ഷണത്തിൽ തൃപ്തിപ്പെടുന്നവർക്ക് ഫലഹു റിദ, അവന് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവും, അവനാകുന്നു തൃപ്തി. വമൻ സഖിത് ഫലഹു സഖ്ത് അല്ലെങ്കിൽ ഫലഹു സുഖ്ത്, ആരെങ്കിലും അള്ളാഹുവിന്റെ വിധിയിൽ പരീക്ഷണത്തിൽ അതൃപ്തിപ്പെട്ടാൽ, ദേഷ്യപ്പെട്ടാൽ, അവനാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള അതൃപ്തി, അള്ളാഹുവിൽ നിന്നുള്ള ദേഷ്യം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും, ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ നമ്മൾ തൃപ്തിപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെയായാൽ നമുക്ക് തൃപ്തി കിട്ടും. നമ്മൾ അതൃപ്തി പ്രകടിപ്പിച്ചാൽ നമുക്ക് അതൃപ്തിയാണ് ഉണ്ടാവുക. അള്ളാഹുവിന് ഈ ഭൂമിക്കുപരിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഖാല അള്ളാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ ബഅസ്തുക് ലിഅബ്തലിക് വ അബ്തലിയ ബിക്. ഇന്നമാ ബഅസ്തുക്, പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചത് ലി അബ്തലിക്, ഞാൻ താങ്കളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു അക്ബർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചതിനെ കുറിച്ച് അള്ളാഹു പറയാണ് ഖുദ്സിയായ റബ്ബാനിയായ ഹദീസിൽ, ഇന്നമാ ബഅസ്തുക്, പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചത് ലി അബ്തലിക്, താങ്കളെ ഞാൻ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വ അബ്തലിയ ബിക്, താങ്കൾ മുഖാന്തരം പരീക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ്, താങ്കളിലൂടെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്താ പറഞ്ഞത്? അള്ളാഹു റസൂലുള്ളാനെ നിയോഗിച്ചത്, നബിയായി നിയോഗിച്ചത് റസൂലുള്ളാനെ പരീക്ഷിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ യഥാവിധം നിർവഹിക്കുന്നുവോ, നുബുവത്തും റിസാലത്തും യഥാവിധം നിർവഹിക്കുന്നുവോ, റിസാലത്ത് നിർവഹിക്കുന്ന മാർഗേണ, നുബുവത്ത് എത്തിക്കുന്ന മാർഗേണ ശത്രുക്കൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കും. ആ പീഡനങ്ങളിൽ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ക്ഷമിക്കുമോ, തൃപ്തിപ്പെടുമോ, ഇതൊക്കെ നോക്കാനാണ്. യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും. അടർക്കളത്തിൽ പോരാടുന്നതിൽ ക്ഷമിക്കുമോ സഹിക്കുമോ, അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. യഹൂദന്മാരുണ്ട് ശത്രുക്കൾ, മുശ്രിക്കീങ്ങളുണ്ട് ശത്രുക്കൾ, മുനാഫിക്കീങ്ങളുണ്ട് ശത്രുക്കൾ. ഈ ശത്രുക്കളുടെ പാളയങ്ങളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളുടെ ക്രൂരമായ കൂരമ്പുകൾക്ക് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതല്ലാന്റെ പരീക്ഷണമാണല്ലോ, ക്ഷമിക്കുമോ സഹിക്കുമോ, എന്നിട്ട് ഉത്തരവാദിത്തം യഥാവിധം നിർവഹിക്കുമോ, ഇതൊക്കെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം നിയോഗിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഇന്നമാ ബഅസ്തുക് ലിഅബ്തലിക് വ അബ്തലിയ ബിക്, നിങ്ങളിലൂടെ, നിങ്ങൾ മുഖാന്തരം പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. തിരുനബി മുഖാന്തരം ആരാ പരീക്ഷിക്കപ്പെടുന്നത്? ഉമ്മത്തികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു ഉമ്മത്തികളെ പരീക്ഷിക്കും. റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ എത്തിക്കുമ്പോൾ ആ കൽപ്പനകളെ ഉമ്മത്തികൾ പ്രാവർത്തികമാക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച കാര്യങ്ങൾ എത്തുമ്പോൾ അതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുമോ? വമാ ആതാകും റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ നിങ്ങൾക്ക് എത്തിച്ചത് നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾ തൊട്ട് വിരോധിച്ചതിൽ നിങ്ങൾ വിട്ടകന്ന് കഴിയുക എന്ന് പറഞ്ഞ വിഷയത്തിൽ ഉമ്മത്തികളെ തിരു ദൂതരിലൂടെ പരീക്ഷിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുദൂതരെ നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളുണ്ട്, സുന്നത്തുകളുണ്ട്. സുന്നത്തുകൾ തിരുമൊഴികളായി വാക്കുകളായിട്ടുണ്ട്, അതേപോലെ തന്നെ തിരുചര്യകൾ പ്രവൃത്തികളായിട്ടുണ്ട്, അതേപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം നൽകിയ കാര്യങ്ങളുണ്ട്. ഈ സുന്നത്തുകൾ, അതിലൂടെ ഉമ്മത്തികളെ പരീക്ഷിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുദൂതരെ അയച്ചത്. സുന്നത്തുകളെ സ്വീകരിക്കുമോ, അതല്ല സുന്നത്തുകളെ തിരസ്കരിക്കുമോ, സുന്നത്തുകളെ പരിഗണിക്കുമോ, അതല്ല സുന്നത്തുകളെ വിഗണിക്കുമോ, സുന്നത്തുകളെ ആദരിക്കുമോ, അതല്ല സുന്നത്തുകളെ അനാദരിക്കുമോ, സുന്നത്തുകളെ മനസ്സാവാച കർമ്മണ അംഗീകരിക്കുമോ, അതല്ല സുന്നത്തുകളെ തൃണവൽക്കരിക്കുമോ, ഇതൊക്കെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുദൂതരെ നിയോഗിച്ചത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിഭാഗത്തെ ഇഷ്ടപ്പെടുന്നുവോ അവരെ അള്ളാഹു പരീക്ഷിക്കും. അതുകൊണ്ടാണ് നബിമാർക്ക് പരീക്ഷണങ്ങളായി രോഗങ്ങൾ, അതേപോലെ പ്രയാസങ്ങൾ, ജീവിത ക്ലേശങ്ങൾ ഒക്കെ വന്നത്. പക്ഷെ നബിമാർ തൃപ്തിപ്പെട്ടു. തൃപ്തിപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രീതിയാണ്. അതേസമയം അനിഷ്ടം പ്രകടിപ്പിക്കുന്നവർ, അതൃപ്തി പ്രകടിപ്പിക്കുന്നവർ, ദേഷ്യപ്പെടുന്നവർ, അവർക്ക് ദേഷ്യവും അനിഷ്ടവുമാണ് ഉള്ളത് എന്നാണ് ഈ വചനം അറിയിക്കുന്നത്. ഏതായാലും ഇമാം തുർമുദിയുടെ റിവായത്താണ് പ്രസ്തുത റിവായത്ത്. അദ്ദേഹം അതിനെ ഹസൻ എന്നോ അല്ലെങ്കിൽ അഹ്സനുൽ ഗരീബ് എന്നോ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വിധിയിൽ ക്ഷമിക്കുക എന്ന വിഷയത്തിൽ ഏതാനും പ്രമാണ വചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അള്ളാഹുവിൻ്റെ വിധികൾ അത് പരീക്ഷണങ്ങളായി, നമുക്ക് അതൃപ്തിയുള്ള വിഷയങ്ങളായി, അനിഷ്ടകരമായ കാര്യങ്ങളായി കടന്നു വരുമ്പോൾ അതിൽ നമ്മൾ ക്ഷമിക്കുക, ഇതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ വിഷയത്തിൽ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ ഒരു അധ്യായം നൽകിയതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.